കർത്താവിന്റെ അതിരുചിതമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാ ദേവദാസിമാർക്കും വിശേഷ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിൽ ഞങ്ങൾ കൂട്ടുവേലക്കാരായിരിക്കുന്ന ദേവദാസിമാർക്കും വിവിധയിടങ്ങളിലായി കടന്നു വന്ന എല്ലാ ദേവദാസിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സന്ധ്യാവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ ദൈവം കൃപ ചെയ്ത് അഞ്ചാമത് ചരക്കുന്ന് വനിതാ ക്യാമ്പിനെ കുറിച്ച് നാം നാളുകളായി പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയാം, ഈ ക്യാമ്പ് കഴിയുന്നതിന് മുൻപ് ദൈവം ഒരു പിന്മയയുടെ ആരംഭം ഇവിടെ വെളിപ്പെടുന്നു. പിന്മയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ, യഹോവ ആകാശത്തിൽ മിന്നൽ പിടക്കുണ്ടാക്കുന്നുവല്ലോ. കാലം പിന്മയുടേതാണെങ്കിലും അപേക്ഷിക്കാതെ അത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നാം ഒരുമിച്ച് ദൈവത്തിനായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു വലിയ പിന്മഴയായിരിക്കാം. നാളുകളായി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ നടുവിലാണ് ദൈവം ഉണർവിന്റെ കാറ്റയക്കാൻ പോകുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടാൻ പോകുക. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളുടെ ഉണർവിന്റെ കാറ്റ് നമ്മുടെ നാടുകളിൽ നാം ഈ ദിവസങ്ങളിൽ വലിയ സൗകര്യമുള്ളവരായി തീരണം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്ന എനിക്ക് സന്തോഷമാണ്. കാരണം കർത്താവ് എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. 2006 ആരംഭ മാസങ്ങൾ ഈ 4 മാസത്തിന്റെ ഈ 10 തീയതി വരെയും ഞാൻ പുതിയ കാര്യങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്നോട് ചേർന്ന് ഈ വർഷത്തിൽ പുതിയ കാര്യങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ അതിലൊന്ന് മാത്രം ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർദ്ധനവിന് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഇന്ത്യ പ്രഭുത്വ ദൈവസഭയുടെ പിറവം സെന്റർ കൺവെൻഷൻ നടക്കുകയായിരുന്നു. പട്ടണത്തിന് നാളിൽ പിറവം പട്ടണത്തിനു വേണ്ടി വർഷങ്ങളായി ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അനേക ഭവനങ്ങളെ കയറിയിറങ്ങി യേശുവിന്റെ മാറ്റമില്ലാത്ത സന്ദേശം വിളിച്ചറിയിച്ചപ്പോൾ ഞങ്ങൾ ഒരു വലിയ ദർശനത്തോടെ പ്രാർത്ഥിച്ചു. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദേശത്തുള്ള പട്ടണത്തിന്റെ നടുവിലുള്ള ബാറുകൾ സിനിമാ കോട്ടകളൊക്കെ ദൈവത്തിന്റെ ആരാധന ആലയങ്ങളായി തീർന്നത് വിശ്വാസ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മറുപടി നിങ്ങൾക്ക് കേൾക്കണമോ? ഈ വർഷത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഞങ്ങളുടെ കൺവെൻഷൻ നടന്നത് തിയേറ്റർ കാലത്താണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുന്ന ദൂത നിങ്ങളുടെ ഡയറിക്കുള്ളിൽ നിങ്ങൾ കുറിച്ചിടുക. നാടുകളായി നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടുന്നെങ്കിൽ രാത്രിയുടെ യാഗങ്ങളിൽ ഉഴങ്കാവുന്ന നിന്നെ വിളിക്കുന്ന സഹോദരി നിന്റെ ദേശത്ത് ദൈവത്തിന്റെ ഉണർവിയായിരിക്കാൻ പറയാ. യോശുവയോട് ദൈവം പറഞ്ഞു, ഹായി പട്ടണത്തെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ ഒറ്റ കാര്യം, നീ ആ പട്ടണത്തെ നിർമൂലമാക്കുന്നത് കാണുന്നത് വരെ കുന്തമേന്തിയെ കൈ പിൻവലിക്കാൻ പാടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ പറയട്ടെ, അതിന്റെ ആത്മീയ അർത്ഥം പ്രാർത്ഥനയുടെ കുന്തമേന്തിയ സഹോദരിമാരെ വിളിക്കും. നിങ്ങളുടെ പട്ടണം നിർമൂലമാകുമ്പോഴല്ല, നിങ്ങളുടെ ഒരു വർഷം മറുപടി ലഭിച്ചതെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, രണ്ടാമത്തെ വർഷം മറുപടി ലഭിച്ചതെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. ഏറെ വൈകാതെ പിന്മണയുടെ കാലം വരുമ്പോൾ ദൈവമരുണപ്പോൾ നിങ്ങളുടെ ദേശത്തുള്ള സിനിമാ കോട്ടകൾ ആരാധനാലയങ്ങളായി മാറും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ പുതിയ ചില കാര്യങ്ങൾ കാണുകയാണ്. എനിക്ക് ആരംഭത്തിൽ നിങ്ങളോട് പറയുവാനുള്ള ദൂത്, ഈ വർഷം ഈ ചരക്കുന്നേ വനിതാ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ ഇന്നുവരെ കാണാത്ത ചില പുതിയ കാര്യങ്ങൾ കാണാറുണ്ട്. ഒരു വലിയ വിരുന്ന് ഒരു വീട്ടിൽ നടക്കുക. വിരുന്ന് നടക്കുമ്പോൾ പലരെയും വിളിച്ചു കൂട്ടുമല്ലോ. അങ്ങനെ പലരും അതിഥികളായിട്ടും വന്നിട്ടുണ്ട്. മക്കളെയെല്ലാം ഒരച്ഛം മുതൽ മറ്റേ അച്ഛൻ വരെ വിളിച്ചു നിർത്തിയിരിക്കുക. എന്നാൽ ഒരുവൻ മാത്രം കാട്ടിലെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. അവരും ആഗ്രഹമില്ലേ ഈ വിരുന്നിനകത്ത് പങ്കെടുക്കുവാൻ. എന്നാൽ ആ വിരുന്നിനകത്തു നിന്ന് അവനെ മനഃപൂർവ്വം ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുക. എന്നാൽ കൊമ്പിൽ തൈലവുമായി പുറപ്പെടുവാൻ പറഞ്ഞ ഒരു സ്വർഗമുണ്ടല്ലോ, അവരറിയാം ആരെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ എന്തിനാ നാം ഭാരപ്പെടുന്നു? ദാവീദേ, നീ ഇന്ന് കാട്ടിലാണെങ്കിലും നാളെ നീ രാജസിംഹാസനത്തിൽ നിൽക്കേണ്ട. എന്നാൽ നിനക്കെതിരെ നീ സിംഹാസനത്തിൽ വരാതിരിക്കേണ്ടതിന് ആരെല്ലാം കിഴഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ളത് സ്വർഗത്തിന് വിഷയമല്ല. നിന്റെ സമയം സ്വർഗം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്നെ മാനിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയെങ്കിൽ സ്വർഗം മാനിച്ച ഒരു ദാവീദിന് മനുഷ്യന്റെ പ്രശംസ കിട്ടിയില്ലെങ്കിലും അവൻ ആരാധിക്കും. ഇതൊന്നും അറിയാതെ രാജവട്ടാരത്തിന്റെ ഉന്നതമായ അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് നാളുകളായി തുടിക്കുന്ന ഭീമയെ നിനക്കറിയില്ല. ആളുകളോട് ചേർന്ന് നടന്നപ്പോൾ എന്നെ കണ്ട എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വനിതാ ക്യാമ്പിൽ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറ്റി വെച്ചിട്ട് ഏകാഗ്രതയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ വന്ന പ്രിയ സഹോദരിമാരെ ആരെയാ നോക്കി ആരാധിക്കാതിരിക്കുന്നത്? ലഭിക്കുന്ന സമയം ആരാധിച്ചോണം. ആരാധനയുടെ സമയം എത്രത്തോളം ലഭിച്ചോ തുള്ളിച്ചാട് ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ കൂടെ കൂടെ പ്രസംഗ വിഷയങ്ങളിലൊക്കെ പറയുന്ന ഒരാളാണ് ജയിലിലെന്ന്. നമ്മളൊക്കെ തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ കർത്താവിന് ദാസിക്ക് ഹൃദയത്തിനകത്ത് തുള്ളിച്ചാടി ആരാധിക്കണമെന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആ ദൈവദാസിക്ക് ഭാരപ്പെടാനില്ല, തന്നെ ആരാവോളം ഞാൻ പലതും ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം തന്നെ ആരോഗ്യം, ദൈവം തന്നെ ആയുസ്, ദൈവം തന്നെ കഴിവുകൾ, ദൈവം തന്നെ താലന്റുകൾ ദൈവ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നാം കണക്ക് പറയേണ്ടി വരും. തുള്ളിച്ചാടി ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ മീകളിന്റെ ശബ്ദമൊന്ന് നിന്നെ ഭാരപ്പെടുത്തരുത് കേട്ടോ. രാത്രി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ തീമാണ് സുവിശേഷം വേഗം പോയി പറവീൻ. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന മെസ്സേജ് ഇതാണ്, സുവിശേഷീകരണത്തിന്റെ വേഗത. അന്ന് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ പോയി പറവീൻ. നാം ഇവിടെ പല പ്രസംഗങ്ങളും കേട്ടു, ഭയപ്പെട്ടിരുന്ന സ്ത്രീകളോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ സമയത്തിന്റെ ചുരുക്കം പോലെ ഞാൻ വളരെ വേഗത്തിൽ പറയട്ടെ, ഇന്ന് നമുക്ക് ആ നിയോഗം ലഭിച്ചു. എന്താ പറയണ്ടേ? സുവിശേഷം പറയണം. ഇന്ന് സുവിശേഷം പറയാൻ ആളില്ല. ഇന്ന് പറയുന്നത് മുഴുവൻ വ്യാജ സുവിശേഷങ്ങളാണ്. അന്യാത്മയുടെ സുവിശേഷമെന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ സുവിശേഷം വിളിച്ചു പറയുവാൻ ദൈവം തിരഞ്ഞെടുത്ത സഹോദരി ദൈവം പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി. മരണം വരെ ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം സുവിശേഷമാണ്. മറ്റൊരാളെ കുറിച്ചും പറഞ്ഞാൽ അതിന് വിലയില്ല. ഒരു വർഷത്തിനകം അത് മാറ്റി പറയേണ്ടി വരും. എന്നാൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്റെ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷം മുൻപ് കാൽവറിയിൽ നീകനെ പോലെ രണ്ട് കടന്മാരുടെ നടുവിൽ തകർക്കപ്പെട്ട ദൈവമുത്രനെ നീ എത്രത്തോളം ഉയർത്തുമോ അത്രയും അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഉയർന്നു നാം കേട്ടവരാ. എന്നാൽ സുവിശേഷത്തെ ഉയർത്തുവാൻ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. ആത്മീക മരണത്തിനുള്ള ഉയർപ്പാണ് സുവിശേഷീകരണം. ഒരു എഞ്ചിൻ പണിയാണ് സുവിശേഷീകരണം, വാച്ചുകൾക്കല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിനായ സുവിശേഷം കേട്ടവൻ മാനന്തരപ്പെട്ട അവന്റെ അവിടെ എവിടെയൊക്കെ തൊട്ടു പോകുന്ന ഒരു വർക്കല്ല, ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആഴമൊരു പരിവർത്തനമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന സുവിശേഷമാണ് നാം വിളിച്ചു പറയേണ്ടത്. വ്യാജ സുവിശേഷങ്ങളുടെ മുൻപിൽ യഥാർത്ഥ സുവിശേഷം വിളിച്ചു പറയുവാൻ മാറ്റം വരുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, നാരകഭോജികളെ നരസ്നേഹികളാക്കുന്ന സുവിശേഷം വിളിച്ചു പറയുവാൻ നാം തീരുമാനമെടുത്താൽ ശക്തി നൽകുവാൻ സ്വർഗം റെഡിയാണ്. മരിച്ച് നാറ്റം വെച്ച് കിടക്കുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പറ്റുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ യേശുവിനോടൊപ്പം നടന്നതുകൊണ്ടാണ് അവര് സുവിശേഷം എഴുതിയത്. തലമുറകളായ നാം ഇന്നും അത് വായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂതം കൂടെ പറയട്ടെ, വർഷങ്ങളായി യേശുവിനോടും കൂടെ ജീവിക്കുന്ന നാം ഒരു സുവിശേഷമാകണം. എത്ര പേര് അതിനോട് അംഗീകരിക്കും? വർഷങ്ങളായി സുവിശേഷം പറയുന്ന നീ ഒരു സുവിശേഷമായി നിന്റെ തലമുറയിൽ വെളിപ്പെട്ടാൽ നീ അധികം പറയേണ്ടി വരില്ല. നിന്നെ കാണുന്നവർ സുവിശേഷം അംഗീകരിക്കും. എനിക്ക് ഈ തലമുറയിൽ ഒരു സുവിശേഷമാകണം. എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് ഒരു സുവിശേഷമാകണം. തേനിൽ പ്രസംഗിക്കുക മാത്രമല്ല, എന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഞാൻ ഒരു സുവിശേഷമായി തീരുമെന്ന് എത്ര സഹോദരി മാറിക്കാൻ ഒരു തീരുമാനമെടുക്കും. ആഴമേറിയ പരിവർത്തനം വരുത്തുന്ന, മറ്റൊന്നിനും മാറ്റുവാൻ കഴിയാത്ത സുവിശേഷത്തിന്റെ വക്താക്കളായി നമുക്ക് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ട്, പറയണം. ദൂതന് പറയാൻ അവകാശമില്ല. കൊർന്നലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ അയച്ചപ്പോൾ എന്തെളുപ്പമായിരുന്നു ദൂതൻ പോയെന്ന് പറഞ്ഞെങ്കിൽ. എന്നാൽ ദൂതന് പറയാൻ പറ്റാത്തത് പറയാനാണ് നമ്മളെ ആക്കിയത്. അങ്ങനെയാണെങ്കിൽ സഹോദരിമാരെ, പറയാൻ അവസരം കിട്ടുമ്പോ പറയാതിരിക്കുന്നു. അകത്ത് കിടന്ന് തിളച്ചാ പറയാതിരിക്കാൻ പറ്റിയല്ല. പാലിന്റെ പാത്രം ഗ്യാസിൽ വെച്ചിട്ട് മാറി നിന്ന് നോക്കുക, കുറെ സമയം കഴിയുമ്പോൾ പാല് തിളച്ചു തൂങ്ങി വരുന്നത് കാണും. അങ്ങനെയെങ്കിൽ സുവിശേഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ സഹോദരി, നീ മറ്റൊരാളോട് പറയുമ്പോൾ നിന്റെ വായിൽ നിന്ന് തിളച്ച് പുറത്തേക്ക് വരുന്ന സുവിശേഷം. സുവിശേഷം പറയുവാൻ ദൈവം തെരഞ്ഞെടുത്ത സഹോദരിമാർ മറ്റുള്ള വ്യാജ വർത്തമാനങ്ങൾക്ക് വേണ്ടി നാവിനെ വിട്ടുകൊടുക്കരുത്. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആത്മാക്കളെ നേടാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ചെന്ന് പറയുവാൻ തീരുമാനമെടുക്കാം. ഇരമ്യാവിനോട് പറഞ്ഞു, നീ ഇനി സംസാരിക്കണ്ട. ഇരമ്യാവ് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞാൻ ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്റെ അസ്ഥിക്ക് അത് കിടന്ന് വേദന, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പറയുമ്പോഴുണ്ടല്ലോ, കാണുന്നവർക്ക് മനസ്സിലാകണം നിന്റെ അകത്ത് നാളുകളായി നിന്റെ രേഖത്തിനകത്ത് അലിഞ്ഞു കിടക്കുന്ന സുവിശേഷം നിനക്ക് പറയാതിരിക്കാൻ കഴിയില്ലെന്ന് നിന്നെ കാണുന്നവർക്ക് മനസ്സിലാകണമെന്നാ പറഞ്ഞത്. ഇതിന് പ്രത്യേകമായ ശമ്പളമൊന്നും കിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യം തന്നാൽ രാത്രിയുടെ യാമത്തിലും ഭ്രാന്തനെ പോലെ ഇറങ്ങിപ്പോയി പറയും. ഡിയൻ മൂടി എന്ന ദേവദാസുകൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ചോദിച്ചു, ഇന്ന് രാത്രി ഇന്ന് നീ ആരുടെ സുവിശേഷം പറഞ്ഞു? മഴയുള്ള രാത്രിയിൽ അദ്ദേഹം ഓടി ചെന്ന് താഴെ തിറങ്ങി കുട ചൂടിപ്പോയ മനുഷ്യന്റെ കുടക്കകത്ത് കയറിയിട്ട് സുവിശേഷം പറഞ്ഞു. കുറെ നേരം സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നീ എന്നാ മൂടിയാണോ? മൂടിക്കാണ് ഇതുപോലെ പ്രാന്തം, നീയും പ്രാന്തനാണോ? ഇല്ല, ഞാൻ മൂടിയാ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഒരു രാത്രി അദ്ദേഹം ഒരു ഹോട്ടലിന്റെ മുറിയിൽ താമസിക്കുമ്പോൾ രാത്രി അദ്ദേഹം കയറി പോകുമ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ബാറിന്റെ മൂലക്കിരുന്ന് കുടിക്കുന്ന മനുഷ്യനോട് നീ സുവിശേഷം പറയുക. കർത്താവ്, എനിക്ക് പറയാൻ പറ്റില്ല, ഉറക്കം വരുന്നു പറഞ്ഞു. വീണ്ടും തട്ടി നീ ചെന്ന് പറയുക. പല പ്രാവശ്യം തട്ടിയിട്ടും ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോയി പറഞ്ഞില്ല. സംഭവിച്ചത് എന്താണെന്നറിയാമോ? പിറ്റേ ദിവസം രാവിലെ ഹോട്ടൽ മുറിക്കകത്തുനിന്ന് ഭയങ്കര ബഹളം കഴിച്ച് നോക്കിയപ്പോൾ ഏതു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ പരിശുദ്ധാത്മാവ് തന്നോട് ആവശ്യപ്പെട്ടോ, ആ വ്യക്തി തൂങ്ങി മരിച്ചു കിടക്കുന്നു. അന്ന് ആ മനുഷ്യനൊരു തീരുമാനമെടുത്തു, ഞാൻ ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാതെ കിടന്നുറങ്ങില്ല. അങ്ങനെയെങ്കിൽ നിയോഗം ലഭിച്ച സഹോദരിമാരെ, നാം വെറുതെ കിടന്നുറങ്ങുകയല്ലേ? നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളൂ. അങ്ങനെയെങ്കിൽ പറയാൻ ഒരു തീരുമാനമെടുക്കുക. അവസരം കിട്ടുമ്പോൾ പറയുക, അവസരം നിഷേധിക്കുമ്പോൾ കൂട്ടിൽ മല്ലിക്കുക. നിനക്ക് പറയാൻ അനുവാദമില്ലെന്ന് ഓർത്താണോ നീ ഭാരപ്പെടുന്നേ? രാത്രിയുടെ യാമങ്ങൾ പുഴക്കാലിലേക്ക് കരയ, അതിരാവിലെ നിനക്ക് പോകാനുള്ള വഴി കണ്ടില്ലെങ്കിലും നിനക്ക് പറയാനുള്ള വ്യക്തി എന്റെ വീടിനെ മുമ്പിൽ കൊണ്ടുവരും. ഒരിക്കൽ ഒരു പാമ്പാട്ടി ഒരു സ്ഥലത്ത് പാമ്പിനെ കൊണ്ടിട്ട് ഒരു സുവിശേഷം കൊണ്ടിരുന്ന് നീണ്ട മണിക്കൂറുകൾ സുവിശേഷം പറഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ല. അവസാനം ഈ പാമ്പാട്ടി ഈ പാമ്പും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു ചൂളയൊക്കെ അടിച്ചു, പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി ആളെല്ലാം കൂടി. 5 മിനിറ്റ് കൊണ്ട് താൻ കുറെ പണമൊക്കെ വാരിക്കൊണ്ട് പോയപ്പോ ഈ സുവിശേഷം എന്നൊരു വിഷമം. ഇദ്ദേഹം ഹോട്ടലിൽ ഈ മനുഷ്യന്റെ പുറകെ എന്നു വെച്ച് ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം ചെയ്തിട്ട് ആരും എന്റെ അടുത്ത് വന്നില്ല, പക്ഷെ നീ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത്രയും പണം വാരി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാമ്പാട്ടി പറഞ്ഞു ഉത്തരമാണ് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു. പാമ്പാട്ടി പറഞ്ഞു ഞാൻ ഈ പാമ്പിനെ കളിപ്പിച്ച് കൊണ്ടുവരുന്ന പണം കൊണ്ട് വേണം എന്റെ മക്കളും ഭാര്യയും അത്താഴം കഴിക്കാൻ, എന്നാൽ നിന്നെ കണ്ടാൽ അറിയാം നീ പറയുന്നത് നിനക്ക് പ്രയോജനമുള്ളതല്ല, അമേരിക്കയിൽ നിന്ന് പണം വരുന്നുണ്ടാണ്. ഇങ്ങനെയല്ല സുവിശേഷം പറയണം. നീ സുവിശേഷം പറയുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകണം നിന്റെ ഉള്ളിൽ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ പ്രതികരണമാണ് നിന്റെ വായിലൂടെ പുറത്തേക്ക് വരുന്നത്. നീ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയായിരിക്കാം, നീ വേദനകളിലൂടെ കടന്നു പോകുകയായിരിക്കാം, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ സുവിശേഷത്തിന്റെ അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു നിരത്തിന്റെ മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നത് വരെ സ്വസ്ഥത കൊടുക്കുക. നാളുകളായി നമുക്ക് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇന്ന് പ്രാർത്ഥന നിർത്തി മടുത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇന്ന് 2006 ആരംഭത്തിൽ ഞാൻ പറയട്ടെ, നീ കഴിഞ്ഞ നാളുകളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചവർക്ക് മാനസാന്തരം കാണാത്തത് കൊണ്ട് ഡയറി മൂലക്കേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ ആ ഡയറി തട്ടിക്കുടഞ്ഞ് പുറത്തെടുക്കുക. നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുവോ ആർക്കൊക്കെ വേണ്ടി കണ്ണീരൊഴുക്കിയോ അവർ പറയാൻ ഒരുപാട് പേരുണ്ട്, വേണ്ടതുപോലെയുള്ളതല്ലേ പറയുന്നതെന്ന് മാത്രം. എന്നാൽ പറയുമ്പോൾ തന്നെ 2 കാര്യം ശ്രദ്ധിക്കണം. 1, ശ്രദ്ധയോടെ പറയണം. പിശാച് ഏത് സമയത്ത് നമ്മുടെ ബിരുദിനെ തെറ്റിക്കുവാൻ നടക്കുന്നത് കൊണ്ട് നാം പറയുന്നത് ശരിയായ രീതിയിലാണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നാം പ്രാർത്ഥനയോടുകൂടെ പറയണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആഴവും സുവിശേഷീകരണവും രണ്ടും ഒരുമിച്ച് പോകണം, രണ്ടും ഒരുപോലെ പോകണം. രാത്രി പ്രാർത്ഥിക്കുക, പകല് പറയുക, രണ്ടും കൂടെ ആകുമ്പോഴുണ്ടല്ലോ സ്ഫോടന സഹായി തീ കത്തുന്നതുപോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും സുവിശേഷീകരണവും ഒരുമിച്ച് പോകട്ടെ. ശ്രദ്ധയോടെ പറയണം. കർത്താവ് പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിലാണ് നിങ്ങൾ വർദ്ധിക്കുന്നതെങ്കിൽ എന്നെ കൂടാതെ ഭയം കായ്പാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ യേശുവിനോട് ചേർന്ന് വർദ്ധിക്കുന്ന നമുക്ക് നമ്മെ ഉയർത്താൻ സമയമില്ല, ക്രൂശിനെ ഉയർത്താനുള്ള സമയം. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രൂശിനെ ഉയർത്താം. 1, ശ്രദ്ധയോടെ പറയുക. ഞാൻ അതിവേഗത്തിൽ പറഞ്ഞു പോകുക, എന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ വിടുക. ശ്രദ്ധയോടെ പറയുക. 2, പരിജ്ഞാനത്തോടെ പറയും. സഹോദരിമാരായ നമുക്ക് പരിജ്ഞാനം ഇല്ലെന്നൊക്കെ ഒരുപാട് പേര് പറയും, എന്നാൽ അതിന് തെളിവുകൾ നാം ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം നാം പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നതാകുന്നു. ഒരിക്കലൊരു സുവിശേഷകനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി, ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ച് പറഞ്ഞ് മൈക്കിൽ പോയപ്പം ഒരു ഒരു പിതാവ് ഒരു വീട്ടിൽ വെച്ചിട്ട് ആരാണ് ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ പ്രാപിക്കൊണ്ട് പോകുന്നത് ചോദിച്ചു. നമുക്ക് സുവിശേഷം പറയാൻ പഠിക്കണം സഹോദരിമാരെ. നമ്മളോട് വീട്ടിൽ ചെന്ന് വെച്ച് നമ്മുടെ അവൾ കൈ കൊണ്ടില്ലെങ്കിൽ ഉടനെ കാലിലെ പൊടിയൊക്കെ തട്ടിയിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ട് നമ്മളെ അതിന് ദൈവം അനുവദിച്ചിട്ടില്ല. നാം പരിജ്ഞാനത്തോടെ പറയണം. വലിയ ഉണർവൊന്നും ഇവിടെ വ്യാപരിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. നാം സുവിശേഷം പറയുന്നവരാ, അതിന്റെ അവസരങ്ങൾ നോക്കി അതിൻ്റെതായ മാന്യതയോടെ മറ്റുള്ളവരെ ഇൻസൈറ്റ് ചെയ്യാതെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുവെന്ന് നമ്മുടെ ഭാഷയിലൂടെ അവർക്ക് മനസ്സിലാകണം. യേശുവിനോടുകൂടെ ആയിരുന്നവരായിരുന്നു യോഹന്നാനും പത്രോസും എന്ന് അവനെ കണ്ടവർക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നാം യേശുവിനോടുകൂടെ ഇരുന്ന് ദൈവത്തിന് പ്രാപിച്ച് ചെല്ലുമ്പോൾ നമ്മെ കാണുന്നവർക്ക് മനസ്സിലാകണം ഇവര് പറയുന്നത് യേശുവിൽ നിന്ന് കേട്ടതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10:27 വാക്യം പറയുന്നു, ഞാൻ നിങ്ങളോട് ഇരുട്ടത്ത് പറയുന്നു, നിങ്ങൾ വെളിച്ചത്ത് പറയും. ഇരുട്ടത്തിരുന്ന് കേൾക്കാത്തവരെങ്ങനെയാ വെളിച്ചത്ത് പറയുന്നത്? ഇരുട്ടത്തിരിക്കാനല്ലേ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട്. എല്ലാവർക്കും വെളിച്ചത്തിരിക്കാൻ ആഗ്രഹം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇരുട്ടത്ത് രഹസ്യമായി പ്രാർത്ഥനാമുറി ദൈവത്തോട് കൂടെ ഇരിക്കാത്ത ആർക്കും പരിജ്ഞാനത്തോടെ സുവിശേഷം പറയാൻ കഴിയില്ല. നമ്മുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ നാം പറയേണ്ട വാക്കുകളെ പറയാവുള്ളത് തീരുമാനിക്കണം. മറ്റുള്ളവരെ പേടിപ്പിച്ചൊന്നും സുവിശേഷത്തിലേക്ക് ആകർഷിക്കാൻ നാം നോക്കണ്ട. ഞാൻ പറയട്ടെ, നാം ചേർന്ന് നിന്നാൽ മതി നാം ഒരു സുവിശേഷമായി തീരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം വരണമെങ്കിൽ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ എന്തു പറയണമെന്ന് കർത്താവിനോട് ചോദിക്കണം. കർത്താവെ, ഞാൻ സുവിശേഷം പറയാനായിട്ട് പോകുന്നു, ഞാൻ എന്താ പറയണേ? ഞാൻ എന്ത് പറയണമെന്ന് കർത്താവിനോട് ചോദിക്കണം. അതും ഇതുമൊക്കെ പറയാൻ പോലും അനുവദിക്കില്ല. നാം പറയുന്നത് പരിജ്ഞാനത്തോടെ പറയുക. രണ്ട് കാര്യമാണ് പറഞ്ഞത്. എന്താണ് സുവിശേഷം? രണ്ട്, പറയുക. അത് ശ്രദ്ധയോടെ പറയുക, പരിജ്ഞാനത്തോടെ പറയുക. എന്നാൽ ഈ സുവിശേഷീകരണത്തിന്റെ വേഗതയെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. വേഗത കുറയ്ക്കുന്ന കാര്യങ്ങളും വേഗത കൂട്ടുന്ന കാര്യങ്ങളും ഉണ്ട്. രണ്ടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേഗത കുറയ്ക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഭാരം, പാപം. വിട്ട് ഓടുക എന്ന് പറഞ്ഞ് അതേ വാക്ക് ഇങ്ങോട്ടത് കടമെടുത്താൽ മതി. മറ്റുള്ളവരോട് പകയും കയ്പും വിദ്വേഷവും ഉള്ളിൽ ഇങ്ങനെ നാളുകളായി ഭാരമായിട്ടിരുന്നിട്ട് നീ സുവിശേഷം പറയാൻ പോയാൽ അത് എന്നും ഏൽപ്പിക്കില്ല. സ്വതന്ത്രം വരികയല്ല സ്വതന്ത്രം. എന്നാൽ ഉദയത്തിനകട്ട് ചിലരെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് യാത്ര സുഖകരമാകണമെങ്കിൽ ലഗേജൊക്കെ മാറ്റിക്കളയണം. ലഗേജ് അധികമായാൽ എന്തുമാത്രം സഹോദരിമാരൊക്കെ യാത്ര ചെയ്യാൻ വിഷമിച്ചു. ലഗേജൊക്കെ കുറച്ചാലുണ്ടല്ലോ യാത്രയൊക്കെ സുഖകരമാണ്. മറ്റുള്ളവരോടുള്ള കയ്പും ഹൃദയത്തിൽ വെച്ചോണ്ട് കർത്താവേ എനിക്ക് ആത്മാക്കളെ തരണമേ എന്ന് വർഷങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മറുപടി കാണാൻ ശ്രമിക്കുന്നു. ആരുടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാകുക. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിന് മുൻപ് അവരെ നേടണമെങ്കിൽ അവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ താങ്ങുവാനും മറ്റുള്ളവരുടെ ബലഹീനതയെ അറിയുവാനുമുള്ള ഒരു മനസ്സില്ലാത്തവൻ സുവിശേഷത്തിന്റെ വക്താവായി തീർന്നാൽ അത് സ്വർഗത്തിന് ലജ്ജയായി തീരും. പ്രൈസ് ദ ലോർഡ്. സുവിശേഷത്തിന്റെ വേഗത കുറയ്ക്കുന്ന ഭാരം വിടുക. രണ്ട്, പാപം വിടുക. സഹോദരിമാരെ, ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് സമയം പറയണമെന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ മറ്റും ഒരു സമയത്ത് പറയാം. പാപത്തോട് പോരാടുന്ന ഈ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നു. സാധാരണ രീതിയിലൊന്നും പാപത്തെ എതിർക്കാൻ പറ്റില്ല. മരണകരമായ നിലയിലുള്ള എതിർപ്പ് കൊണ്ട് മാത്രമേ പാപത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. പാപം ഏത് സമയത്തും ഒരു മനുഷ്യനെ തകർത്തുകളയും നമ്മളെ മുൻപോട്ടുള്ള ഗമനത്തെ തടസ്സം ചെയ്യുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ പക്വതയും ആർക്കും പ്രാപിച്ച ദൈവത്തിന്റെ പൈതന്നറിയാം, അത് പാപമാണ്, എനിക്ക് പാടില്ല. പാപത്തെ പാപമായി കാണുവാൻ കഴിയാത്തിടത്തോളം നമ്മുടെ ആത്മീക ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ലെന്നായി ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്കറിയാം പാപം എന്താണെന്ന്. ആരും പറഞ്ഞു കൊടുക്കണ്ട, ഒരു ഉപദേശം വിളിച്ചു പറയണ്ട, ഒരു ദൈവദാസൻ ഇത് പാപമാണെന്ന് പറയണ്ട. നീ പ്രാപിച്ച അഭിഷേകം ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തും നിന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും, നീ കാണിക്കുന്നത് പാപമാണ്. അത് ഞാനിപ്പോ ഒത്തിരി നാളായാലും അങ്ങനെ കേൾക്കാറില്ലല്ലോ. അങ്ങനെയുള്ള ഒരാരെങ്കിലും കൊണ്ട് അവർ ഒത്തിരി ദൂരെ കർത്താവിൽ നിന്ന് നാം പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചാൽ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വേദന വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കണക്ഷൻ വിട്ടിട്ടുണ്ടെന്നാണ്. ഈ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ ചെയ്യുന്ന കണക്ഷൻ വയറിംഗ് ഒക്കെ കുറെ നാൾ കഴിയുമ്പോൾ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ കറണ്ടടിക്കും. കണക്ഷനൊക്കെ ശരിയാക്കണമെങ്കിൽ അതിനകത്ത് കുറെ പണിയൊക്കെ ചെയ്യേണ്ടി വരും. ചെതലൊക്കെ കയറി മണ്ണും ഉറുപ്പും ഒക്കെ കയറിയിരിക്കുമ്പോൾ അതിന്റെ കണക്ഷൻ ശരിയാകില്ല. എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കയറി കൂടിയാൽ യേശുവുമായിട്ട് ബന്ധമുള്ള പടവിലാണ് ഞാൻ യാത്ര ചെയ്യുന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ മനസ്സ് ദൂരത്താണ്. കർത്താവ് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ കഴിയില്ല. സുവിശേഷം പറയുമ്പോൾ ജീവിതത്തിലെ പാപത്തിനു നേരെ കണ്ണടയ്ക്കുവാൻ പാടില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ. എന്താ പാപം? ദൈവത്തെയും നിന്നെയും പ്രാർത്ഥനാമുറിയെ മാറ്റുന്നതാ പാപം. പ്രാർത്ഥനാമുറിയിൽ ഒന്ന് കവിണ് വീണ് കിടന്ന് കരയാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയൊക്കെ തകരാറുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. കർത്താവുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കുമ്പോൾ മനസ്സിലാകണം, എനിക്ക് എവിടെയൊക്കെയോ തകരാറ് പറ്റിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ പ്രവാചകന്മാരും ഇന്ന് വരെ തലയിൽ കൈവച്ചിട്ട് നിനക്കല്പം നിരളമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഇനി കൊണ്ട് പറയൂല്ല. കാരണം അന്ത്യകാലമാ, ഉണർവിന്റെ കാലമാ, ഇതൊന്നും പറയാൻ അവർക്ക് സമയമില്ല. എന്നാൽ പ്രാർത്ഥനാമുറിയിൽ ഇരിക്കുന്ന സഹോദരി, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൂടെ കൂടെ പറയും, നീ പറഞ്ഞ വാക്ക് തെറ്റാണ്, നീ ആ വ്യക്തിയോട് കാണിച്ചത് തെറ്റാണെന്ന് കൂടെ കൂടെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കണക്ഷൻ എവിടെയൊക്കെയോ വിട്ടുകിടക്കുന്ന പിന്നണി മണിക്കൂറുകൾ സുവിശേഷം പറഞ്ഞതുകൊണ്ട് അങ്ങനെയെങ്കിൽ സുവിശേഷം പറയുന്ന നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. പാപത്തെ കാണുമ്പോൾ അതിനെ ഞാൻ ഇനിയും അനുകൂലിക്കുകയില്ല, അതിനോട് എന്നേക്കുമായി വീട് പറയുന്നുവെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് ഈ വർഷത്തിൽ തീരുമാനമെടുക്കാം. വേഗത കുറയ്ക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, എന്നാൽ വേഗത കൂട്ടുന്ന കാര്യമുണ്ട്, അതാണ് അഭിഷേകം. വേഗത കുറയ്ക്കുന്ന അനേക കാര്യങ്ങളുടെ നടുവിൽ നമ്മുടെ വേഗത കൂട്ടുവാൻ സ്വർഗം കനിഞ്ഞ് നൽകിയതാണ് നമുക്ക് അഭിഷേകം. സുവിശേഷീകരണത്തിന്റെ ചിഹ്നം അഗ്നിയാണ്, അഗ്നിയുടെ സുവിശേഷമാണ് നാം പറയേണ്ടത്. സാധാരണ സുവിശേഷങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയാത്തടത്ത് എത്ര ഇരട്ടി സ്പീഡിൽ ആത്മാവിനുള്ള സുവിശേഷീകരണം കടന്നുചെല്ലുമെന്ന് ആർക്കും ഇന്നുവരെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഡി എൽ കൂടിയെന്ന ദൈവദാസൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എപ്രകാരമായി തീരുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാമോ? നിന്റെ ഈ ദിനങ്ങൾ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. അഭിഷേകത്താൽ നിറയപ്പെട്ടവരും അല്ലാത്തവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറയാം. കപ്പലും പ്ലെയിനും പോലെയാണ്. കപ്പലിന്റെ അകത്ത് നീണ്ട മാസങ്ങളും വർഷങ്ങളും യാത്ര ചെയ്തായിരുന്നു പണ്ട് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആ വ്യക്തി മറുകരയിലേക്ക് നമ്മളെ ഫോൺ വിളിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? കപ്പലിൽ യാത്ര ചെയ്യുന്നതുപോലെയാ അഭിഷേകമില്ലാത്ത സുവിശേഷം നാളുകൾ കൊണ്ട് നിരങ്ങി നിരങ്ങി പോകും. എന്നാൽ പ്ലെയിനെ കയറിയ ഒന്നും അറിയില്ല, പെട്ടെന്ന് ചെല്ലുകയാണ്. പരിശുദ്ധാത്മാവിനാണ് സുവിശേഷത്തിന്റെ വക്താവായി തീരാമോ? നീ എഴുന്നേറ്റ് ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിനക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ കരുതിയിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ വാഗ്ദാനമുള്ള പ്രസംഗങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞുപോയി, ഇനി അതൊന്നും എവിടെയും ഏൽക്കുകയില്ല. എന്നാൽ ഈ അഭിഷേകത്തിന്റെ നിറവിൽ ആദ്യ ഭാഷയിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ദൈവത്തിന് പ്രാപിച്ച ദൂതുമായി കടന്നു ചേർന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിവേഗത്തിൽ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നീ കാണാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക, നിനക്കോ നിറങ്ങാൻ ചുരിയാമോ? യഗത്തിൽ പറഞ്ഞ 47-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വെറും ഉണങ്ങിയ നിലത്ത് നിന്നൊരു മനുഷ്യൻ ഇറങ്ങിയ നരിയാണയുള്ളു. മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചട്ടക്കൂടുകളിൽ ഒരു മനുഷ്യൻ സാവധാനം നരിയാണയോളം ഇറങ്ങി ചെല്ലുകയാണ്. അതുകൊണ്ടൊന്നും നിൽക്കരുത് കേട്ടോ, വിശ്വാസം വലിയ ആഴമില്ല. ആഴമില്ലാത്തവരോട് ബന്ധം കൂടാനും പാടില്ല, അവരോട് കൂട്ടുകൂടാനും പാടില്ല. നീ കൂട്ടുകൂടുവാൻ തെരഞ്ഞെടുക്കുന്ന വ്യക്തി ആത്മാവിൽ ആഴമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയെങ്കിൽ ആഴമുള്ള വ്യക്തിയോട് കൂടി നീ യാത്ര ചെയ്യുമ്പോൾ നീ അറിയാതെ ആഴത്തിലേക്ക് എത്തിക്കോളൂ. ക്രൈസ്തലോ നരിയാണയോളം കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. അവന്റെ മുമ്പേ പോയ ദൂതൻ അടുത്ത 1000 മുഴം കൂടെ അളക്കൂ. ഇന്ന് രാത്രി നിന്റെ മുമ്പേ പോകുന്ന ദൂതൻ നിനക്കുള്ള കഴിവുകളെ അളന്നുകൊണ്ടിരിക്കുക. നിനക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് അറിഞ്ഞാണ് അവൻ നിന്റെ ഉള്ളിൽ അഭിഷേകത്തിന്റെ അഗ്നി വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നരിയാണി കൊണ്ട് നിർത്തിപ്പെടുക, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക. മുട്ടോളം കൂട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് അവിടെ അവിടെ നിന്നില്ല, പിന്നെയും ദൂരൻ ആയിരം മുഴ വളർന്നു. എവിടെയാക്കുന്നത്? ആരെയോളം ആരെ കെട്ടി ഇറങ്ങുന്നത് ശുശ്രൂഷയെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ സഹോദരി, ദൈവം ഈ നാളുകളിൽ സുവിശേഷീകരണത്തിന്റെ ഒരു വലിയ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുമ്പിൽ നിന്ന പർവ്വത സമാനമായ ചില വ്യക്തികളുണ്ടല്ലോ. അവിടെ നിന്നും ദൂതൻ നിർത്തിയില്ല. ആഗ്രഹിക്കുന്ന ഒരു ഭക്തനെ സുവിശേഷീകരണത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നടത്തുകയാണ്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത ഒരു നദി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത നദിയിൽ നിന്റെ കൺട്രോളിങ്ങിന്റെ ആവശ്യമില്ല. ആരും നിലയെ തുറച്ചു നിൽക്കുകയല്ല. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാണെങ്കിൽ വിട്ടുകൊടുക്കുക, വെള്ളത്തിൽ വിശ്രമിക്കുക. വെള്ളം അതിനെ വഹിക്കുന്നത് നീ മറന്നു പോകുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ കഴിവെന്ന് പറയരുത്. നിന്നെ വഹിക്കുന്ന വെള്ളമുണ്ടെന്ന് നീ മറന്നു പോകരുത്. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷ ചെയ്യാൻ പറ്റിയാൽ, ഒരു ഭൂതത്തിനെ പ്രാർത്ഥിച്ചിറക്കിയാൽ, അല്ലെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായാൽ ആഴത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ നീന്തുകയാണ്. അവന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് നീന്തണ്ട, അവന് നീന്തുവാനുള്ള ബലവുമായി ഒരു മുമ്പിലുണ്ട്. നീന്തുന്ന മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അകത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് തുപ്പുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നീ നദിയായി തിരണ്ടുകയാണ്. ഇതുവരെ നീ നദിയിലൂടെ ഒഴുകിയെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന സഹോദരി, നീ ഒരു നദിയാകുകയാണ്. പിന്നെ നിന്റെ വായിലൂടെയാണ് നദി ഒഴുകുന്നത്. ആ മറ്റുള്ള നദിയുടെ ഒഴുക്കിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ വായിലൂടെ പുറത്തേക്ക് വരുന്ന ആവിശ്യമെന്നാൽ അനേകർ ഈ നദിക്കകത്തേക്ക് വരാൻ പോകുകയാണ്. ഇപ്പോൾ നീ പോകുന്ന ആത്മാവിന്റെ ലെവലിനേക്കാൾ കുറെ കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം. ഇപ്പോഴുള്ളത് പോരാകട്ടോ. ഈ ഉണർവ് കൊണ്ട്, ഈ അഭിഷേകം കൊണ്ട് ആരെയും ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുമട്ടിലേക്ക് നിനക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുക, കർത്താവേ എനിക്ക് ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. അല്പം കൂടെ എനിക്ക് നൽകണമേ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇന്ന് രണ്ടുപേര് കടന്നുപോകുകയാണ്. അവരുടെ അടുക്കലേശു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളം കത്താൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷീകരണത്തിന്റെ ആത്മീയമായി നീ കടന്നുവെന്ന് സുവിശേഷം പറഞ്ഞിട്ട് നീ മടങ്ങിപ്പോരുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ തന്നെ ജീവിതങ്ങളുടെ ഉള്ളം കത്തണം. നീ കടന്നുചെല്ലുന്ന ജീവിതങ്ങളുടെ ഉള്ളം കത്തണമെങ്കിൽ നീ അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു. നിറഞ്ഞ കവിയുന്ന ഒരു വലിയ അനുഭവത്തിന്റെ ഒഴുക്കുമായി കടന്നിയെന്ന ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ആത്മീക സമൃദ്ധിയിലേക്ക് നമ്മെ നടത്താൻ പോകുകയാ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഈ മനുഷ്യൻ തിരിച്ച് 47-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ തിരിച്ച് കരയിൽ വരുമ്പോൾ ഇന്നുവരെ അവൻ കണ്ടിട്ടില്ലാത്ത ചില വൃക്ഷങ്ങൾ അവിടെ നീക്കിയാണ്. അവന്റെ ജീവിതം മുഴുവൻ കൊണ്ട് വളർത്തിയാൽ വളരുവാൻ കഴിയാത്ത വൃക്ഷങ്ങൾ അവിടെ കാണാൻ കാരണം ഇവൻ ആഴത്തിലേക്ക് ഇറങ്ങിയതാണ്. പരിശുദ്ധാത്മാവിൽ ഒരു ഭൂതം കൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകത്തിന്റെ അന്തിയുമായി കടന്നിയെല്ലുവാൻ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നീ തയ്യാറായാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നിന്നെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്യിക്കും. നിന്റെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു അധ്വാനിച്ചാലും ഈ വൃക്ഷങ്ങളെ നിനക്ക് നട്ടു വളർത്താൻ കഴിയില്ല. എന്നാൽ ആഴമേറിയ അനുഭവത്തിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ, നീ കാണാത്ത, ഇന്ന് വരെ കാണാത്ത ചില പുത്തൻ ഉറവകൾ അവിടെ കാണുവാനുണ്ട്. ചില വൃക്ഷങ്ങൾ അവിടെ വരുവാനുണ്ട്. അത് തന്നെയുമല്ല, ഈ നദിയിൽ അനേകം മത്സ്യങ്ങളുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, സമയക്കുറവുകൾ നിർത്തട്ടെ. പരിശുദ്ധാത്മാവിൽ നിയോഗം ഏറ്റെടുക്കുന്ന സഹോദരി, നീ കടമയിലുമ്പോൾ നീ വൃക്ഷങ്ങൾ കാണുക മാത്രമല്ല, നിന്റെ വായിലുള്ള വചനത്താൽ, നീ പറയുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ, നീ ഇതുവരെ കാണാത്ത ഉറവിന്റെ ജീവത്തിന് പുറത്തേക്ക് ഒഴുകുമ്പോൾ മത്സ്യങ്ങൾ നിന്റെ ചുറ്റിലും കൂടി വന്ന് നിന്റെ സമാഹോളങ്ങളെ വിളിക്കുന്നു. നീ കാണാൻ പോകുക ഇവിടെ ഈ കരയോട് ചേർന്ന് കിടന്നാൽ നിനക്ക് പലതും വെട്ടിപ്പിടിക്കാൻ കഴിയില്ല. അല്പം കൂടെ നീക്കാൻ തയ്യാറാകുമോ? ഈ വനിതാ ക്യാമ്പ് മുഖാന്തരം നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ അല്പം കൂടെ ആഴത്തിലേക്ക് ഇന്നലെ വരെ നീ ഇട്ട് പഴകിയ വല, നീ ഇതുവരെ ഉപയോഗിച്ച വല, പല പാരമ്പര്യങ്ങൾ പറയുവാനുള്ള നിന്റെ വല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പലപ്പോഴും പുകയുന്ന നിന്റെ വല ഇറക്കുമ്പോൾ ചില ജീവിപ്പിക്കപ്പെടണമെങ്കിൽ നീ ആഴത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. എന്ന് വരെ ആഴത്തിൽ ഇറങ്ങുവാൻ നീ മടിക്കുന്നു, അന്ന് വരെ ആത്മാവിന്റെ ഫലം കാണുവാൻ കഴിയില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്, ഇത് അഗ്നിയുടെ യുഗമാണ്, ഇത് ആത്മാവിന്റെ ആഴത്തിലുള്ള യുഗമാണ്. സഹോദരി, ആത്മാവിന്റെ ആഴത്തിലുള്ള അനുഭവത്തിലേക്ക് ഇവിടെ വെച്ച് ഇറങ്ങുവാൻ തയ്യാറാകുക. നീ ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ നീ ചില പുതിയ കാര്യങ്ങൾ കാണാൻ പോകുക, ചില പുതിയ കാര്യങ്ങൾ കാണാൻ പോകുക. നമുക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു 2006 ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നമ്മുടെ നടുവിലൂടെ ഒഴുകി കഴിയുമ്പോൾ നാം ആളുമാരെ പോലെയാകും. നമ്മളുടെ ദൈവശക്തിയുടെ വ്യവഹാരം പുറത്തേക്ക് ഒഴുകി കഴിയുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുക. സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഒന്ന്, നാം സമർപ്പിക്കണം, നാം ആഴത്തിലേക്ക് നീക്കി വലയിറക്കണം, കരയിൽ നിന്ന് വിടണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. സുവിശേഷീകരണത്തിലെ വേഗതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എന്താണ് സുവിശേഷം? സുവിശേഷത്തെ മാറ്റിമറിക്കുന്നവരുടെ നടുവിൽ നീ പറയുന്ന സുവിശേഷത്തെ കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടാകണം. യേശുവിന്റെ ക്രൂസില്ലാതെ നമ്മൾ ഉയരുവാൻ പാടില്ല. കർത്താവിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക, അവൻ ദൈവനെ ഉയർത്തുക. നാം ഉയരണമെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഞാൻ പിന്മാറ്റത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഉയരണ്ട. പ്രിയമുള്ളവരെ, എന്തെങ്കിലും കർത്താവ് ചെയ്യിച്ചെങ്കിൽ അതിന്റെ സകല മഹത്വം സ്വർഗത്തിലാണ്. പറയാൻ നിയോഗമുള്ളപ്പോൾ പറയുക, നിനക്ക് പറയാതിരിക്കാൻ പറ്റില്ലേ? നീ പറയുക, സ്വർഗം നിന്റെ ആഗ്രഹത്തെ മാനിക്കും. നിനക്ക് പറയാൻ പറ്റുന്നില്ലേ? നീ കരയുക, ദൈവം നിന്റെ ആഗ്രഹത്തെ മാനിക്കും. ശ്രദ്ധയോടെ പറയണം, പരിജ്ഞാനത്തോടെ പറയണം. സുവിശേഷീകരണത്തിന്റെ വേഗത കുറയ്ക്കുന്ന ഭാരത്തോടും പാപത്തോടും വിട പറഞ്ഞ് സുവിശേഷീകരണത്തിന്റെ വേഗത കൂട്ടുന്ന ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈ വനിതാ ക്യാമ്പിൽ ദൈവാത്മാവിന്റെ ശക്തി ഏറ്റെടുത്തവരായി നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാം. സ്വർഗം അതിനു വേണ്ടി സഹായിക്കട്ടെ. എനിക്ക് അവസരം പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികം ശക്തമായും അനുഗ്രഹിക്കാൻ പോകുകയാണ്. കാരണം ആത്മാവിന്റെ ആഴത്തിലേക്ക് ഒരുമിച്ച് ഇറങ്ങാൻ തയ്യാറെടുത്തത് കൊണ്ട് അദ്ദേഹം ഈ ദിവസം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കൈത്താങ്ങ നൽകുന്ന എന്റെ ആത്മീക ശുശ്രൂഷയിൽ എന്നെ വളർത്തുന്ന ദേവദാസൻ തോമസ് ഫിലിപ്പവറുകളോട് ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിക്കുന്നു. മറ്റുള്ളവർ പറയുന്ന വാക്കുകളേക്കാൾ ദൈവത്തിന്റെ ആത്മാവിന് നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ആരെല്ലാം എതിർത്ത് നിന്നാലും ദേവദാസന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ദർശനത്തിനാണ് ദില. അധർത്തിനെ മറക്കാതെ അതീവദാസം ചെയ്യുന്നതിന് നിത്യതയിൽ വലിയ പ്രതിഫലമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. വരും ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം. സുവിശേഷത്തിന്റെ ആത്മീയമായി ലോകമേമ്പാടും സഞ്ചരിച്ച് അനേകരെ ഈ വലയ്ക്കുള്ളിലാക്കുവാൻ സ്വർഗമേ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും പ്രാർത്ഥന ഓർക്കുക, ദൈവമേ സഹായിക്കട്ടെ.